إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار
سهودرين علي نامي قول الله هجر ورشم ആയിരത്തി നാനൂറ്റി നാൽപ്പതിലാണ്. അതിന്റെ പകുതി ഇതാ വളരെ വേഗത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് മടങ്ങിച്ചെല്ലാൻ സാധിക്കാതെ അതിന്റെ ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് കുതിക്കുകയാണ്. നാം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? നമ്മൾ ഐഹികമായ ജീവിതത്തിന്റെ പിന്നാലെ പോയി നമുക്ക് അല്ലാഹു അമലു ചെയ്യാൻ പ്രവർത്തനത്തിനു വേണ്ടി നിശ്ചയിച്ച ഈ ദിവസങ്ങളിൽ പണിയെടുക്കാതെ നാം അതെല്ലാം മറന്നുപോകുന്നുണ്ടോ? നാം അശ്രദ്ധരായി തീരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ മടിയും നമ്മുടെ ഈമാനിനുണ്ടാകുന്ന ദുർബലതയുമെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ പുണ്യപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും പിന്നോട്ടടിച്ചുകൊണ്ട് അതുപോലെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ വൈകിപ്പിച്ചുകൊണ്ട് നാം ഇനിയും സമയമുണ്ട് എന്ന് കരുതിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും നാം അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ 30, 40, 50, 60 വർഷങ്ങൾ കഴിഞ്ഞ ആളുകളാണ് നമ്മൾ. അതെത്ര പെട്ടെന്നാണ് കഴിഞ്ഞുപോയത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സഹോദരങ്ങളെ, അതിനേക്കാൾ വേഗത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും തീരാനുള്ളത്. അതിനാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഈ സമയങ്ങളിൽ പണിയെടുക്കാതെ അവസാനം ഖിയാമത്ത് നാളിൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ച അമലുകളിൽ ഞാൻ കുറവ് വരുത്തിയല്ലോ എന്ന് ഖേദിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം പെട്ടുപോകാൻ പാടില്ല. അത്തരക്കാർ നാളെ പറയുന്ന കാര്യം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യാ ഹസ്റത അലാ മാ ഫർറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിന് ഞാൻ കൊടുക്കേണ്ട അള്ളാഹുവിന്റെ മേൽ എനിക്ക് ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുറവ് വരുത്തിയല്ലോ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഭാഗ്യം കെട്ട ആളുകൾ ഉണ്ടാവും. അത്തരക്കാരിൽ നാം പെട്ടുകൂടാ. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ഈ ആയത്തുകളിനെ കുറിച്ച് ചിന്തിക്കണം. ദിവസവും ദിനങ്ങളും രാവുകളും മാറി മാറി വരുന്നതിനെ കുറിച്ച് നാം സദാ ജാഗ്രതരായിരിക്കണം. ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദിവസങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാം ഇപ്പോൾ ഉള്ളത് ഒരു ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുള്ള റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ ചിലരെ മറ്റുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠത നൽകിയതായി കാണാം. അമ്പിയാക്കൾക്കുള്ള ശ്രേഷ്ഠത അതിന് താഴെയുള്ള ആളുകൾക്കില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കുമെല്ലാം മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹു നൽകിയ ശ്രേഷ്ഠത നൽകിയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അള്ളാഹു മാസങ്ങളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്?
12 شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم الله ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് അല്ലാഹു ഇദാ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശ ഭൂമികൾ എന്ന് സൃഷ്ടിച്ചോ അല്ലാഹു ഇദാ ഒരു വർഷത്തിൽ 12 മാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് മിൻഹ അർബഅത്തുൽ ഹുറും അതിൽ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള പവിത്രമായ മാസങ്ങളാണ് എന്ന് അല്ലാഹു പറയുകയാണ് ദാലിക ദീനുൽ ഖയ്യിം അതാണ് അല്ലാഹുവിന്റെ നേരായ മാർഗം നേരായ ചൊവ്വയായിട്ടുള്ള ദീൻ അതാണ് ഫലാ തളിമു ഫീഹി അൻഫുസകും അതിനാൽ ആ ദിവസങ്ങളിൽ ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചുകൂടാ എന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാസങ്ങൾ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അസ്സനത്തു 12 ശഹ്റ ഒരു വർഷം എന്നുള്ളത് 12 മാസങ്ങളാണ് മിൻഹ അർബഅത്തുൽ ഹുറും അതിൽ 4 മാസങ്ങൾ ശ്രേഷ്ഠതയേറിയ മാസങ്ങളാണ് സലാസുൽ മുതവാലിയാത്ത് ആ 4 മാസങ്ങളിൽ 3 മാസങ്ങൾ തുടർച്ചയായി വന്നിട്ടുള്ളതാണ് അഥവാ ദുൽഖഅദ വദുൽഹിജ്ജ വൽമുഹറം 11 12 1 എന്ന് നാം നിശ്ചയിച്ചിട്ടുള്ള മാസങ്ങളായ ദുൽഖഅദ അതുപോലെ ദുൽഹിജ്ജ അതുപോലെ മുഹറം വറജബ് അതുപോലെ റജബ് നാം ഇന്ന് നിലകൊള്ളുന്ന ഈ മാസം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ശ്രേഷ്ഠത നൽകിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് അതിനാൽ ഈ മാസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ അല്ലാഹു ഏതേത് സമയങ്ങൾക്ക് ഏതേത് സ്ഥലങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടോ ആ സമയങ്ങളിൽ നാം അല്ലാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയും കൂടുതലായിരിക്കും ചെറുതാകട്ടെ വലുതാകട്ടെ തിന്മകളെല്ലാം ഗൗരവമുള്ളതാണ് നാം ഈ 12 മാസത്തിലും നാം തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് പക്ഷേ അല്ലാഹു ശ്രേഷ്ഠത നൽകിയ ഇത്തരം മാസങ്ങളിൽ നാം തിന്മ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ കൂടുതലായിരിക്കും എന്ന് സഹാബികളും താബിഈങ്ങളുമെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും താബിഈയായ ഖതാദ റഹിമഹുള്ള പറയുകയാണ് ഇന്ന ളുൽമ ഫീ അഷ്ഹുറിൽ ഹുറും അഅളമു ഖതിഅതൻ വവിസ്റൻ മിന ളുൽമി ഫീഹാ സിവാഹ അദ്ദേഹം പറയുകയാണ് ഈ മുഹറം ഈ അല്ലാഹു ശ്രേഷ്ഠത നൽകിയ മാസങ്ങളിൽ ഈ മാസങ്ങളിൽ നീ ചെയ്യുന്ന ദുൽമകൾ തിന്മകളെല്ലാം ഈ മാസങ്ങളിൽ നീ ചെയ്യുന്ന പാപങ്ങളെല്ലാം മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കടുത്തതാണ് അതിനേക്കാൾ ഗൗരവമുള്ളതാണ് അതിനാൽ സഹോദരങ്ങളെ നാം മറ്റു ദിവസങ്ങളിലും മാസങ്ങളിലും ശ്രദ്ധിക്കുന്നത് പോലെ അല്ല അതിനേക്കാൾ കൂടുതൽ ഈ മാസത്തിൽ തിന്മകൾ നമ്മളിൽ നിന്നും സംഭവിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് റജബുമാസവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റജബു മാസത്തിന് ധാരാളം ശ്രേഷ്ഠതകൾ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാസം മറ്റു മാസങ്ങളെ പോലെയല്ല അതിന് ഫളുണ്ട് എന്നാൽ ആ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലോ അല്ലാഹു ഖുർആനിലോ തന്നെ പറയാത്ത ഒരുപാട് ആചാരങ്ങൾ ഒരുപാട് അമലുകൾ നാടുകളിൽ നാടുനീളെ കാണാൻ സാധിക്കും അത്തരം അമലുകളുടെ നിജസ്ഥിതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അല്ലാഹുവും റസൂലും നിശ്ചയിച്ചിട്ടുള്ള അമലുകളാണെങ്കിൽ നാം അതിൽ മുന്നേറേണ്ടതുണ്ട് എന്നാൽ അല്ലാഹുവും റസൂലും നിശ്ചയിക്കാത്ത മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്തിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും നമ്മുടെ സഹോദരങ്ങളെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ് അല്ലാഹുവിന് മാത്രം അവകാശമുള്ള അവന്റെ ദീനിൽ പുതിയ അവന്റെ ദീനിൽ അമലുകളെ നിശ്ചയിക്കുക അവന്റെ ദീനിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുക എന്ന അള്ളാഹുവിന് മാത്രമുള്ള ഒരു കഴിവ് അത് മനുഷ്യന്മാർ അതിൽ പങ്കുചേരുക എന്നുള്ളത് അള്ളാഹുവിന് അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾ പുതുതായി ഒരു അമൽ കൊണ്ടുവരുമ്പോൾ അവൻ വാദിക്കുന്നത് അള്ളാഹു കൊണ്ടുവന്ന ദീൻ അത് പൂർത്തിയായിട്ടില്ല ഞാൻ ഈ പുതിയ പുതിയ അമലുകൾ പുതിയ പുതിയ വിശ്വാസങ്ങൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഇസ്ലാം ദീൻ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് അത് അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ദീനിൽ വഞ്ചന കാണിച്ചു എന്നുള്ള ഒരു തരം ആരോപണവുമാണ് അതുകൊണ്ട് അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ബിദഅത്തുകൾ ഇതാ ഇത് ഈ റജബ് മാസത്തിൽ ധാരാളമായിട്ടുണ്ട് സഹോദരങ്ങളെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുന്നേ ജാഹിലിയ കാലഘട്ടത്തിൽ തൊട്ട് ബിദഅത്തുകൾ ആചരിച്ചു വരുന്ന ധാരാളം ആചാരങ്ങളാണ് അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ആചാരത്തിൽപ്പെട്ടതാണ് ഈ മാസത്തിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ളതാണ്
ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ഈ മാസത്തിന് അങ്ങേയറ്റം ശ്രേഷ്ഠത കൽപ്പിക്കുകയും അവർ അതിന് ധാരാളം പേര് വിളിക്കുകയും ഈ മാസത്തിൽ അവർ പ്രത്യേകം നോമ്പെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് പല ആളുകളും അവരെ പിൻപറ്റിക്കൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്നു. ചില ആളുകൾ ഈ മാസത്തിന്റെ ആദ്യ ദിവസത്തിനാണ് നോമ്പെടുക്കുന്നത്, മറ്റു ചിലർ അതിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പെടുക്കുന്നു, വേറെ ചിലർ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നു, വേറെ ചിലർ ആ മാസത്തിലെ റജബ് മാസത്തിലെ 27 അന്ന് നോമ്പെടുക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ ഇങ്ങനെ ഒരു നോമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഈ നോമ്പിനെങ്ങാനും ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ അതിൽ ആദ്യം മുന്നേറുക നബിയും സഹാബത്തുമായിരിക്കും. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഒരു നോമ്പ് ഒരിക്കലും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. മാത്രമല്ല മുൻഗാമികളായ പണ്ഡിതന്മാർ മുതലേ ഈ നോമ്പിനെ കുറിച്ച് ശക്തമായി താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹം റജബ് മാസവുമായി ബന്ധപ്പെട്ടു വന്ന മുഴുവൻ ഹദീസുകളും ദുർബലമായ ഹദീസുകളെ അതിനുള്ള മറുപടിയായി അതിൽ അതിശയിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു വ്യക്തമാക്കൽ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളി റജബ് എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ നോമ്പിനെ കുറിച്ചും ഈ മാസത്തിൽ നിശ്ചയിച്ച് പ്രത്യേകമായുള്ള നിസ്കാരത്തെ കുറിച്ചുമെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ലം യൽദ് ഫീ ഫളി ശഹരി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഹു മിൻ മുഅയ്യൻ ولا في قيام ليلة مخصوصة فيه حديث صحيح يصلح للحجة. അദ്ദേഹം പറയുകയാണ്, ഈ ശഹർ റജബ് അഥവാ റജബ് മാസം, ആ മാസത്തിലൊരു പ്രത്യേകമായി ശ്രേഷ്ഠത, ആ മാസത്തിലൊരു പ്രത്യേകമായി നോമ്പ്, അതിലേതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലൊരു നോമ്പ്, അതിലേതെങ്കിലും ഒരു രാത്രിയിൽ പ്രത്യേകമായുള്ള നിസ്കാരം, അത് അതിനെ അതിന് പറ്റുന്ന അതിന് തെളിവെടുക്കാൻ പറ്റുന്ന ഒരു സഹീഹായ ഹദീസും വന്നിട്ടില്ല എന്ന് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇത് നമ്മളാരും പുതുതായി എതിർത്തിട്ടുള്ള കാര്യമല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ നോമ്പുകളെ കുറിച്ച് ശക്തമായി എതിർത്തതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറയുകയാണ് ഈ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പ് എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ സഹാബികളിൽ ഒരാളിൽ നിന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതാ സ്വഹീഹായ ഹദീസ് ഇല്ലെങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, നിങ്ങൾ എല്ലാ കാര്യത്തിനും എല്ലാത്തിനെയും ദുർബലമാക്കുന്ന ആളുകളാണ്, നിങ്ങൾ വെറുതെ ഇല്ലാതെ പുതുതായി പറയുന്ന ആളുകളാണെന്ന് പറയുന്നതായി കാണാം. പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, അഹ്ലു സുന്നത്തിന്റെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മഹാപണ്ഡിതന്മാരാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് സഹീഹായിട്ടുള്ള ഹദീസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അവർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഏതൊരു അമലും ചെയ്യണമെങ്കിൽ സഹീഹായ ഹദീസ് വേണ്ടതുണ്ട്, അതല്ലാതെ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുകയില്ല എന്നുള്ള ഒരു തത്വവും കൂടി അദ്ദേഹം ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട സഹാബികളിൽ നിന്നും ഒരു റിവായത്തും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നോമ്പെടുത്ത ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചിരുന്നതായും അവരെ നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതായും കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഹുർ അദ്ദേഹത്തിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു അസറിൽ കാണാം. അദ്ദേഹം പറയുകയാണ്, റഅയ്തു ഉമർ ബിൻ ഖത്താബ്, ഞാൻ ഉമർ ബിൻ ഖത്താബിനെ കണ്ടു, റളിയല്ലാഹു അൻഹു, യദ്രിബു അഖുഫ റിജാൽ ഫീ സൗമി റജബ് ഹത്താ യദഉനഹ ഫി ത്വആം വയഖൂൽ കുലു ഫഇന്നമ ഹുവ ശഹ്റുൻ കാന യുഅള്ളിമുഹു അഹ്ലുൽ ജാഹിലിയ. അദ്ദേഹം പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ശഹ്ർ റജബ് മാസത്തിൽ നോമ്പെടുക്കാതെ ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ആളുകളുടെ കൈകൾ കടിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ കൈകൾ ഭക്ഷണത്തിൽ വെക്കുകയും ശേഷം അവരോട് നിങ്ങൾ ഭക്ഷിക്കൂ, നിങ്ങൾ ഭക്ഷിക്കത്തിൽ നിന്ന് ഭക്ഷിക്കൂ, ഇത് ജാഹിലിയത്തിൽ ആളുകളുടെ സമ്പ്രദായമാണ്, ഈ മാസത്തിന് പ്രത്യേകത നൽകിക്കൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത് അദ്ദേഹം പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, ഖുലഫാ റാഷിദീങ്ങളിൽ രണ്ടാമൻ, അദ്ദേഹം ഈ മാസത്തിൽ നോമ്പെടുക്കുന്ന ആളുകളെ പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടാണ് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പോൾ കാര്യത്തിന്റെ ഗൗരവം എന്താണ്? നമ്മൾ നോമ്പെടുക്കുന്ന ആളുകളെ വെറുതെ തടയുന്നതാണോ? നമ്മൾ നോമ്പിൽ എന്തെങ്കിലും ശ്രേഷ്ഠതയില്ല എന്ന കാരണത്താൽ അവരെ വിരോധിക്കുകയാണോ? ഒരിക്കലുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ യാതൊരു തെളിവില്ലാത്തതാണ്. അതുപോലെ തന്നെ സഹാബികൾ തന്നെ എതിർത്തിട്ടുള്ള കാര്യവുമാണ് ഈ മാസത്തിൽ പ്രത്യേകം നോമ്പ് അനുഷ്ഠിക്കുക. കാരണം ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പ്രത്യേകമായി നോമ്പെടുത്തിട്ടുള്ളതാണ്, നമ്മളോടാണെങ്കിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജാഹിലിയ കാലത്തുമായും മുശ്രിക്കുകളുമായും വേറിട്ട് നിൽക്കാനും കൂടിയാണ് ഈ അദ്ദേഹത്തിന്റെ ഈ അസറുകള്. അദ്ദേഹത്തിന്റെ ഈ അസറും അതുപോലെയുള്ളതുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് മാലിക്കി പണ്ഡിതനായ തുത്തൂഷി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, دلت هذه الآثار على أن في أيدي الناس من تعليمه يعني شهر رجب إنما هي غبرات من بقايا عقود الجاهلية. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അസറും അതുപോലെയുള്ളതുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ അസറുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ നോമ്പ് ഈ മാസത്തിൽ ആളുകൾ പ്രത്യേകം പുണ്യം നൽകിക്കൊണ്ട് പ്രത്യേകം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഈ നോമ്പ് ഇത് ജാഹിലിയത്തിൽ നിന്നുള്ള ബാക്കി പത്രമാണ്. കാരണം ജാഹിലിയ കാലത്താണ് ഇത്തരത്തിൽ നോമ്പുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അവിടുന്ന് മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ പ്രത്യേകമായി ഇതിന്റെ ആദ്യ ദിനത്തിലാവട്ടെ, ഇതിന്റെ 27-ന്റെ അന്നാവട്ടെ, ഇതിന്റെ ആദ്യത്തെ വ്യാഴാഴ്ചയാവട്ടെ, നോമ്പെടുക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. നാം അതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. എന്നാൽ സഹോദരങ്ങളെ, സാധാരണയായി സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകളുണ്ടാകും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന ആളുകൾ, മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുന്ന ആളുകൾ, ഇനി അതല്ല 1 ദിവസം നോമ്പും 1 ദിവസം നോമ്പ് മുറിച്ചുകൊണ്ടുമുള്ള സുന്നത്തായ നോമ്പുകൾ എടുക്കുന്ന ആളുകൾ, അവർക്ക് ഈ മാസത്തിൽ നോമ്പെടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം അവർ ഈ മാസത്തിനുള്ള പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് അവർക്ക് നേരത്തെ തന്നെയുള്ള അവരുടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസത്തിലും നിശ്ചയിച്ചിട്ടുള്ള സുന്നത്ത് നോമ്പുകളാണ്. അതുകൊണ്ട് അതിൽ യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ സഹോദരങ്ങൾ, ഈ മാസത്തിൽ നമ്മൾ കാണുന്ന പ്രത്യേകമായ മറ്റൊരു ബിദഅത്താണ് ഈ മാസത്തിൽ പ്രത്യേകമായുള്ള നിസ്കാരം, സലാത്തുർ റഗായിബ്, ആഗ്രഹപൂർത്തീകരണത്തിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാസത്തിൽ ചില ആളുകൾ പ്രത്യേക നിസ്കാരം നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് ദുർബല ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മാസത്തിൽ അമലുകൾ വർദ്ധിപ്പിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ സലാത്തുർ റഗായിബ് എന്നുള്ള ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് ഈ നിസ്കാരത്തിന്റെ അവസ്ഥ? സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നാം ആവർത്തിച്ച് മനസ്സിലാക്കിയതുപോലെ അവർ ആരും ഇങ്ങനെയുള്ള നമസ്കാരം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ സുന്നത്ത് നമസ്കാരങ്ങൾ പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ അവസ്ഥകളിലുള്ള സുന്നത്ത് നമസ്കാരം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദിവസേന ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, വിത്ര നമസ്കാരം, അങ്ങനെ ധാരാളം പള്ളിയിൽ കയറിയാലുള്ള നമസ്കാരം, വുളു എടുത്താലുള്ള നമസ്കാരം, ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സലാത്തുർ റഗായിബ്, റജബ് മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാത്രി നിസ്കരിക്കുക എന്നുള്ള ഒരു നിസ്കാരം അതവർ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, നമ്മൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ ധാരാളം ഹദീസുകൾ കാണുന്നുണ്ടല്ലോ, പല ആളുകളും റസൂലുള്ള പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല ഹദീസുകളും അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത്തരം മെസ്സേജുകൾ, അതിന്റെ സ്വീകാര്യത അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താതെ അത് ആളുകൾക്ക് പരക്കെ അഴക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവിടുത്തെ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവൻ നരകത്തിലൊരു ഇരിപ്പിടം അവൻ സ്വന്തമാക്കുന്നതിന് തുല്യമാണ്. അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. മറ്റുള്ള ആളുകളുടെ മുകളിൽ കളവ് പറയുന്നത് പോലെയല്ല, കളവ് എന്നത് തന്നെ വലിയ കുറ്റമാണ്. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലായാൽ അത് അവനെ ഉദ്ദേശിച്ചാവട്ടെ ഉദ്ദേശിക്കാതെ ആവട്ടെ അവന്റെ മേലുള്ള നിർബന്ധമായുള്ള ബാധ്യത അതിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്താണ് പണ്ഡിതന്മാർ സലാത്തുർ റഗായിബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും ഇന്നത്തെ പുതിയ സലഫികൾ അവർ പറഞ്ഞ് എതിർക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് ഇത് പണ്ഡിതന്മാർ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം സലാത്തുർ റഗായിബിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുകയാണ്, അസ്സലാത്തുൽ മഅറൂഫതു ബിസലാത്തുർ റഗായിബ്, ആളുകൾക്കിടയിൽ സലാത്തുർ റഗായിബ് എന്നറിയപ്പെടുന്ന നമസ്കാരം, വഹിയ സിന്ത അശ്റത് റകഅത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ ലൈലത്ത് അവ്വലി ജുമഅത്തിൻ ഫീ റജബ്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി, അഥവാ ഇന്നലെയായിരുന്നു അത്, നമ്മുടെ ഈ മാസത്തിൽ അത് ഇന്നലെയാണ്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി അന്ന് 12 റക്അത്തുകൾ നമസ്കരിക്കുക, അതാണ് സലാത്തുർ റഗായിബ്. എന്താണ് അത്? സലാത്തുൽ ലൈലത്തിൽ മിസ്ഹു ഷഅബാൻ മിയത്തു റക്അ. അതുപോലെ അദ്ദേഹം അടുത്ത ഷഅബാൻ മാസത്തിൽ അതിന്റെ 15-ാം ദിവസത്തിലുള്ള ഷഅബാൻ 15-നുള്ള 1000 റക്അത്തിനെ കുറിച്ചും കൂടി അദ്ദേഹം പറയുകയാണ്. ഇത് രണ്ടും പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയുന്നു, വഹാതാനി സ്വലാത്താൻ, ഈ രണ്ട് നമസ്കാരങ്ങൾ ബിദ്അത്താനി വമുൻകറാനി ഖബീഹത്താൻ, ഇത് രണ്ടും ബിദ്അത്തായ കാര്യങ്ങളാണ്, അങ്ങേയറ്റം മ്ലേച്ഛമായ മോശപ്പെട്ട കാര്യങ്ങളാണ്. വലാ യഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂതുൽ ഖുലൂബ് വഇഹ്യായി ഉലൂമിദ്ദീൻ, അദ്ദേഹം പറയുകയാണ് ഇത് ഖൂതുൽ ഖുലൂബ് എന്ന കിതാബിലും അതുപോലെ നമ്മുടെ നാട്ടിലെല്ലാം പ്രസിദ്ധമായിട്ടുള്ള ഇഹ്യാഉൽ ഉലൂമിദ്ദീൻ എന്ന് പറയുന്ന കിതാബിലും അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. വലാ ബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമ ഫഇന്ന കുല്ല ദാലിക ബാത്തിൽ, അതുപോലെ ധാരാളം ഹദീസുകൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരുപാട് ഹദീസുകൾ നിങ്ങൾ കാണും. പക്ഷെ ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ് ഫഇന്ന കുല്ല ദാലിക ബാത്തിൽ, അതെല്ലാം ബാത്തിലായതാണ്, സഹീഹായ ഒരു ഹദീസും അതിലൊന്നുമില്ല. വലാ യുഖ്തറു ബിബാദി മൻ ഇഷ്തബഹ അലൈഹി ഹുക്മഹുമ ഹുക്മഹുമ മിനൽ അഇമ്മ വസന്നബ വറഖാതിൻ ഫിസ്തിഹ്ബാഇ ബിഹിമ ഫഇന്നഹു വാലിദുൻ ഫീ ദാലിക്. അതുപോലെ അദ്ദേഹം ഒരു തത്വം തന്നെ പഠിപ്പിച്ചു തരികയാണ്, പല പണ്ഡിതന്മാർക്കും അവർക്ക് ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സഹീഹാണെന്നൊക്കെ ധാരണയിൽ അവർ ചില രചനകൾ നടത്തിയിട്ടുണ്ട്. അവർ ചില രചനകൾ നടത്തുകയും ഈ നമസ്കാരം അത് സുന്നത്താണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ വഞ്ചിതരാവാൻ പാടില്ല, കാരണം അത് അവർക്കുണ്ടായ ആശയക്കുഴപ്പങ്ങളാണ്, അവർക്കതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാം നവവി റഹിമഹുള്ള പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഏതെങ്കിലും ഹദീസ് ദഈഫായാൽ അതൊക്കെ നമ്മൾ അങ്ങനെ പരിഗണിക്കണോ? നിസ്കാരമല്ലേ, നിസ്കരിച്ചൂടെ എന്നല്ല ഇമാം നവവി റഹിമഹുള്ള പഠിപ്പിച്ചത്, മറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റാം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും എഴുതി വെച്ചു എന്നുള്ളത് അതൊരിക്കലും ദീനിൽ തെളിവുള്ള കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സഹീഹായ പരമ്പരയിലൂടെ തനതെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മൾക്ക് അമല് ചെയ്യാൻ സാധിക്കുക എന്ന് നാം മനസ്സിലാക്കണം. അതല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ ഇപ്പോൾ ഇവരെല്ലാം ബിദഅത്താക്കുകയാണ്, വെറുതെ ശിദ്ദത്ത് കാണിക്കുകയാണ്, വെറുതെ കണിശത അമിതമായിട്ടുള്ള ഉലുവ് കാണിക്കുകയാണ്, തീവ്രത കാണിക്കുകയാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകൾ അവർ ഇമാം നവവി റഹിമഹുള്ളയെ കുറിച്ച് ഈ വാക്കുകളെ കുറിച്ച് എന്ത് പറയും? അദ്ദേഹം അത് വളരെയധികം ഖബീഹാണ്, മ്ലേച്ഛമാണ് എന്നാണ് ഈ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ്. അപ്പോൾ ആരെങ്കിലും നിസ്കാരത്തിനെ കുറിച്ച് മ്ലേച്ഛത എന്ന് പറയുകയോ എന്ന് അത്ഭുതം കൂടേണ്ടതില്ല. കാരണം അവർക്ക് സുന്നത്തിന്റെയും ബിദഅത്തിന്റെയും പ്രാധാന്യം, അതിന്റെ വ്യത്യാസം അറിയാവുന്നതാണ്. സുന്നത്ത് അല്ലാഹു ഇഷ്ടമാണെങ്കിൽ ബിദഅത്ത് അല്ലാഹുവിന് അങ്ങേയറ്റം കോപമുണ്ടാക്കുന്ന കാര്യമാണ് എന്നറിയുന്ന പണ്ഡിതന്മാരാണ്. അത് ആയിരം റക്കായത്താവട്ടെ, നൂറ് റക്കായത്താവട്ടെ, അവൻ എത്ര റക്കായത്താവട്ടെ നിസ്കരിച്ചാലും അല്ലാഹുവിൽ നിന്ന് അവന് ശിക്ഷ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. സഹോദരങ്ങൾ, നമ്മൾ ഒരിക്കലും പണ്ഡിതന്മാരെ തള്ളുന്നവരല്ല. അതാണ് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു തന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളതാണ് പണ്ഡിതന്മാരുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അതിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതവർക്ക് തെറ്റ് സംഭവിച്ചു, അത് നാം പിൻപറ്റേണ്ടതില്ല എന്നുള്ളൊരു തത്വമാണ് ഷാഫിഈ പണ്ഡിതനായ ഇമാം നവവി റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ സലാത്തു റഗായിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അതിന്റെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി മഗ്രിബിലും ഇശായിലും ഇടയിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള നാല് റക്കായത്താവട്ടെ, അതല്ല അവർ പത്ത് റക്കായത്ത് നമസ്കരിച്ചു കൊള്ളട്ടെ, അവർ ആയിരം റക്കായത്ത് നമസ്കരിച്ചു കൊള്ളട്ടെ, അതിൽ യാതൊരു ഫളുമില്ല, അത് ബിദഅത്താണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാഫിഈ പണ്ഡിതനായ ഇബ്നുൽ അത്താർ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ് വൽ അഹാദീസുൽ മർവിയതു ഫീ ഫളിഹാ, അതാ ഈ ഇതിന്റെ വിഷയത്തിൽ സലാത്തു റഗായിബ് പറയുകയാണ് ഇതിന്റെ വിഷയത്തിൽ ഇതിന്റെ ശ്രേഷ്ഠത അറിയിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഹദീസ് ഓഫീസ് സലാത്തി ഫീഹാ كلها موضوعه باتفاق اهل النقل والعداله മുഴുവൻ ഹദീസ് ഹദീസിന്റെ ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്ന വിശ്വസ്തരായ പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും ഇജ്മാ പ്രകാരം അവരെല്ലാവരും ഏകോപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ, റജബിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഈ നിസ്കാരത്തിനുള്ള ഹദീസുകളെല്ലാം അതെല്ലാം കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്, മൗദൂആണ് എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് റഹിമഹുള്ള അദ്ദേഹവും ഈ ഹദീസിനെ കുറിച്ച് അത് അങ്ങേയറ്റം ബിദഅത്താണ്, അങ്ങേയറ്റം മോശപ്പെട്ടതാണ്, ഈ വിഷയത്തിൽ യാതൊരു സഹീഹായ ഹദീസും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എല്ലാം കെതിബാണ്, ബാത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാം കളവാണ്, അതുപോലെ തന്നെ നിരർത്ഥകമായ യാതൊരു അസലുമില്ലാത്ത നബിയോ സഹാബത്തോ ചെയ്യാത്ത നിസ്കാരങ്ങളാണ് സഹോദരങ്ങളെ ഈ സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം അതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്, അത് നാം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങൾ, ആളുകൾക്കിടയിലുള്ള മറ്റൊരു ബിദ്അത്താണ് ഈ മാസത്തിലാണ് ഇസ്റാഉൽ മിഅ്റാജ് സംഭവിച്ചു എന്നുള്ള ഒരു വിശ്വാസം. ആളുകൾ തിരിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്റാഉൽ മിഅ്റാജ് നടത്തിയിട്ടുള്ളത് ഈ മാസത്തിലാണെന്നാണ്. ഇസ്റാഉൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയത്. അതിനാണ് ഇസ്റ എന്ന് പറയുന്നത്. പിന്നീട് അവിടുന്ന് ഏഴാകാശങ്ങളും കടന്നുകൊണ്ട് ഒരടിവക്കെത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും മുകളിലെത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അങ്ങേയറ്റം അടുത്തെത്തിക്കൊണ്ട് അവിടുന്ന് എത്തുകയുണ്ടായി. ഇത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന കാര്യമാണ്. ചില ഓട്ടബുദ്ധിക്കാർ, ചില ഹദീസ് നിഷേധികൾ തള്ളുന്നത് പോലെ അഹ്ലുൽ സുന്നത്ത് തള്ളിയിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ വലിയ ആയത്താണ്, വലിയ ദൃഷ്ടാന്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വലിയ മുഅ്ജിസത്താണ്. അവിടെ നിന്നാണ് നമ്മുടെ നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങൾ, ഇത് സംഭവിച്ചത് റജബിലാണ് എന്നറിയിക്കുന്ന യാതൊരു തെളിവുകളുമില്ല. മറിച്ച് അതിൽ പണ്ഡിതന്മാർ അത് ഏത് ദിവസത്തിലാണ് സംഭവിച്ചത് എന്നുള്ളതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസത്തിലാണ്. അവരിൽ ചിലർ അത് റമദാനിലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അവരിൽ ചിലർ അത് റബീഉൽ അവ്വലിലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മറ്റു ചിലർ അത് റജബിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു ചിലർ അത് ഷവ്വാലിലാണ്, ദുൽഖാദയിലാണ് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും ദുർബലമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് മിഅ്റാജ് സംഭവിച്ചത് അത് റജബ് 27-നാണ് എന്നുള്ളതാണ് ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ നമ്മൾ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇസ്രാൽ മിഅ്റാജ് അത് നടന്നിട്ടുള്ളത് റജബിലാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഇതാ പണ്ഡിതന്മാരായ ഇബ്നു ദഹിയ, അദ്ദേഹം മാലിക് പണ്ഡിതനാണ്, അദ്ദേഹം പറയുകയാണ് വദക്കറ ബാബുൽ ഖുസ്സാസ് അന്നൽ ഇസ്രാ കാന ഫീ റജബിൻ വദാലിക ഇൻദ അഹ്ലി തഅദീലി വതജ്രീഹി ഐനൽ ഖദീ. ഇതാ ചില കഥ പറയുന്ന, പാട്ട് പാടിക്കൊണ്ട് പ്രസംഗിക്കുന്ന ഖുസ്സാസുകൾ ഉണ്ടാകും, വെറുതെ പാട്ടിന്റെ ഈണത്തിൽ ധാരാളം പ്രസംഗിച്ച് യാതൊരു സഹീഹായ ഹദീസും ധരിക്കുകയില്ല, അള്ളാഹുവിന്റെ ഖുർആൻ എന്നുള്ള തെളിവ് ധരിക്കുകയില്ല, മറിച്ച് കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഖുസ്സാസുകൾ, അവർ ഈ ഇസ്റാ മിഅ്റാജ് അത് റജബിലാണ് എന്ന് പറയുന്നത് നിനക്ക് കാണാൻ സാധിക്കും, അത് വലിയ കളവാണ് എന്ന് മാലിക്കി പണ്ഡിതനായ ഇബ്നു ദഹിയ റഹിമുള്ളാ പറയുകയാണ്. നമ്മളാരും പറഞ്ഞതല്ല, ആധുനികരായ ഏതെങ്കിലും സലഫി പണ്ഡിതൻ പറഞ്ഞതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഷാഫിഈ പണ്ഡിതനായ ഇബ്നു അൽഅത്താർ അദ്ദേഹം പറയുകയാണ് വഖദ് ദഖറ ബഅദുഹും അന്നൽ ഇസ്റാ വൽ മിഅ്റാജ് കാന ഫീഹി വലം യസ്ബുത് ദാലിക്, റജബിലാണ് ഇസ്റാ മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പലരും പറഞ്ഞതായി കാണാൻ സാധിക്കും. പക്ഷേ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിൽ ഈ മാസത്തിൽ അങ്ങനെയുണ്ട്, ഈ മാസത്തിൽ ഇങ്ങനെയുണ്ട്, ഇതിന്റെ ശ്രേഷ്ഠത എങ്ങനെയാണ്, ഇതിൽ നിസ്കരിച്ചാൽ ധാരാളം കൂലികളുണ്ട് എന്നെല്ലാം നാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിലയിരുത്തുകയും അതിനെതിരെ കിതാബുകൾ എഴുതുകയും അതിലൊന്നും യാതൊരു തെളിവുമില്ല, നബിയോ സഹാബത്തോ അങ്ങനെ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ഏതേത് അമലുകളും അത് നാം പരിഗണിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങളില്ലാതെ അമലുകൾ സ്വീകരിക്കുകയില്ല. ഒന്ന് ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രമായിരിക്കണം, ആളുകളെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, അള്ളാഹുവിനോടൊപ്പം ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. രണ്ട്, ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതിനോ, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്തു എന്നുള്ളതിനോ, അല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിച്ചു എന്നുള്ളതിനോ സുന്ന സഹീഹായ തെളിവുകളില്ലാതെ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ നമ്മൾ ഒരു അമലിനും വേണ്ടി മുന്നേറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകാനുള്ള മുഴുവൻ അമലുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടുത്തെ നരകത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളായി പുതിയതായി യാതൊന്നും തന്നെ ദീനിൽ കൊണ്ടുവരേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ലി വലകും ഫീമാ സമിഅ്തും വജഅലനാ മിനൽ തായിബീന മുസ്തഗ്ഫിരീൻ വജന്നബ്നാ അൽ ബിദ്അ ഇന്നഹു ജവാദുൻ കരീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, അതുപോലെ ഈ മാസത്തിൽ നാം കാണുന്ന വളരെ മോശപ്പെട്ട മറ്റൊരു ബിദ്അത്താണ് റജബിന്റെ 27-ന്റെ രാത്രി മിഅ്റാജ് രാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒത്തുകൂടുകയും അങ്ങനെ പലതരത്തിലുള്ള ഇബാദത്തുകൾ സ്വന്തമായി ഉണ്ടാക്കി അവർ ദുആ ചെയ്തുകൊണ്ടും ദുആ സദസ്സുകളും അങ്ങനെയുള്ള മറ്റ് സദസ്സുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടും ഭക്ഷണം വിളമ്പിയും കൊണ്ടൊക്കെ ആളുകൾ ആഘോഷിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നടത്തിയിട്ടുള്ളത് മക്ക കാലഘട്ടത്തിലാണ്. ശേഷം അവിടുന്ന് മദീന കാലഘട്ടത്തിൽ ധാരാളം വർഷങ്ങൾ ജീവിച്ചു. പിന്നീട് അവിടുത്തെ വഫാത്തിന് ശേഷം നമ്മളോട് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ഖുലഫാ റാഷിദീങ്ങൾ, നാല് ഖലീഫമാർ വർഷങ്ങളോളം ഭരിച്ചു. പിന്നീടും സഹാബികൾ ധാരാളം പേർ ജീവിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞ താബിഈങ്ങളും താബിഈ താബിഈങ്ങളും അവരെ തുടർന്നു വന്നു. അവരാരും തന്നെ ഇങ്ങനെ ഒരു അമൽ ചെയ്തിട്ടില്ല, അവരാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ സഹോദരങ്ങളെ, നാല് മദ്ഹബിന്റെ വലിയ പണ്ഡിതന്മാർ, അവരാരും തന്നെ ഇസ്റാഉൽ മിഅ്റാജ് ഇങ്ങനെ ഒരു നോമ്പോ ഈ മാസത്തിൽ പ്രത്യേക നിസ്കാരമോ ഒന്നും തന്നെ ഉത്തമ പണ്ഡിതന്മാരായി ഈ ആളുകൾ പറഞ്ഞു തന്നിട്ടില്ല. അതുപോലെ നോക്കും സഹോദരങ്ങളെ, ഈ ബിദ്അത്തുകൾ നമ്മൾ നബിദിനത്തിന്റെ വിഷയത്തിലൊക്കെ മനസ്സിലാക്കിയതുപോലെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ ഒരു പ്രത്യേകം സലാത്തു റഗായിബും അതുപോലെയുള്ള ഈ മാസത്തിലുള്ള പ്രത്യേക നോമ്പുകളുമെല്ലാം വന്നിട്ടുള്ളത്. അത് സഹോദരങ്ങളെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്, അഞ്ചാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പുതുതായി ഓർമ്മ വരുമെന്നുള്ളത് എപ്പോഴും അവിടുത്തെ ഖുതുബകളിൽ താക്കീത് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഖുതുബകളിൽ പറയും, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കിതാബി കിതാബുല്ലാഹ്. നാം സ്ഥിരമായി കേൾക്കുന്നതാണ് ഇതാ. അംതും സലാത്തും പറഞ്ഞതിനു ശേഷം അവിടുന്ന് പറയുന്നു, കിതാബുകളിൽ ഏറ്റവും ഖൈറായ കിതാബ് അല്ലാഹുവിന്റെ കിതാബാണ്. വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദ്, മുഹമ്മദിന്റെ സന്മാർഗമാണ് ഏറ്റവും വലിയ സന്മാർഗം. വശറുൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് പുതുതായി ഉണ്ടായതാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, അങ്ങനെ ഉണ്ടാവുന്ന മുഴുവൻ ബിദ്അത്തുകളും അത് ദലാലത്താണ്, വഴികേടാണ്. സഹോദരങ്ങളെ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിദ്അത്തും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പോലും വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുള്ളത്. എന്തിനാണ് സഹോദരങ്ങൾ, അവിടെ ഉമ്മത്തിനെ ബാധിക്കാനിരിക്കുന്ന ഈ ബിദ്അത്തുകളെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്ത് ഭിന്നിക്കുമെന്നും അങ്ങനെ കക്ഷികളായി തീരുമെന്നും ഓരോ ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടാകുമെന്നെല്ലാം വഹിയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഗൗരവത്തിൽ ബിദ്അത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇബ്നു ഉമർ മഹാനായ സഹാബി, അദ്ദേഹം പറയുകയാണ്, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്, വഴികേടാണ്. വഇൻ റആഹന്ന നാസു ഹസന, ജനങ്ങൾ അതിനെ ഹസനത്തായി നല്ലതായി കണ്ടാലും. അപ്പോൾ സഹോദരങ്ങൾ, എന്താണ് പുതിയ ആളുകൾ ബിദ്അത്തുൻ ഹസനത്താണ്, നല്ല ബിദ്അത്താണെന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് സഹാബിയേക്കാൾ അറിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്യാത്ത അങ്ങനെ ഒരു ഹസനത്തുണ്ടോ? അവരെക്കാൾ മുൻകടന്നുകൊണ്ട് ഒരു ഹസനത്ത് നന്മ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദർജ എവിടെ എത്തിപ്പോയി സഹോദരങ്ങളെ? അത് നമ്മുടെ പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ടിരിക്കുകയാണ്. ബിദ്അത്തുൽ ഹസന, അങ്ങനെ പറഞ്ഞു ബിദ്അത്തില്ല. പല പണ്ഡിതന്മാരും അത് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഭാഷാപരമായ അർത്ഥത്തിലാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ചെയ്യാത്ത എന്തെങ്കിലും ഒരു അമൽ അത് ചെയ്യുന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്നാരും പറഞ്ഞിട്ടില്ല. മറിച്ച് അങ്ങനെ ചെയ്യുന്നത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയും റസൂലും അങ്ങേയറ്റം നമ്മളോട് നിരുത്സാഹപ്പെടുത്തിയ നരകത്തിലേക്ക് പോകുന്ന ബിദ്അത്ത് എന്നുള്ളത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ബിദ്അത്തുകൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളതല്ല, മറിച്ച് ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ പാപങ്ങൾക്കുള്ള തൗബ അത് അല്ലാഹു തടഞ്ഞു വെക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹു ഹജബ തൗബത അൻ സാഹിബി കുല്ലി ബിദ്അ ഹത്താ യദഅ ബിദ്അതഹു. അള്ളാഹു സുബ്ഹാനഹു വതആല മുഴുവൻ ബിദ്അത്തുകാരുടെയും തൗബ അതവിടെ തടഞ്ഞു വെക്കുകയാണ്. അള്ളാഹു അതിനെ പ്രതികരിക്കുന്നില്ല. തൗബക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ രീതി എന്ന് പറഞ്ഞാൽ അടിമ തൗബയുമായി മുന്നോട്ട് പോയാൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പക്ഷേ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കുന്നില്ല. അവൻ ആ ബിദ്അത്ത് ഒഴിവാക്കിയാലല്ലാതെ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. لقد كان في رسول الله اسوه حسنه നാം കേട്ടിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത അവിടുത്തെ ഖുലഫാഉ റാഷിദീങ്ങൾ ചെയ്യാത്ത അമലുകൾ നാം ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ അതെല്ലാം ബിദ്അത്തിലേക്കും ദലാലത്തിലേക്കുമാണ് നയിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതേത് ബിദ്അത്തുകൾ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. അതിലെത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും അതിലെത്ര നീ ആടിനാർ ുന്നുണ്ടെന്നും പാവങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നീ അള്ളാഹുവിനെ എത്ര ദിക്ർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം നരകത്തിലേക്കുള്ള വഴികൾ മാത്രമാണ്. ജനങ്ങൾ അതിനെ നന്മയായി കണ്ടാലും അതെല്ലാം ബിദ്അത്തെന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിലെ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മുസ്ലിമീങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. اللهم انصر اخواننا المسلمين في كل مكان. اللهم انصر اخواننا المسلمين في كل مكان. اللهم انصر اخواننا المسلمين في كل مكان. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين.
اللهم دمر اعداءك واعداء الدين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار وهذا والله تعالى عالم وصلى الله على نبينا محمد وعلى اله وصحبه وسلم.